الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمانيرايا சகோதரங்களே சகோதரிமாரே، അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നിഷിദ്ധമാക്കിയ ഹറാമുകൾ അവയിൽ നിന്ന് വിലക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്യുക എന്നത് മുസ്ലിം പൊതുസമൂഹം എന്ന നിലക്ക് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ആധുനിക സമൂഹം പല തിന്മകളും തിന്മകളല്ലാതെയായി അവർ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹുവും റസൂലും ശക്തമായി വിലക്കിയ തിന്മകളിൽ പലതും എതിർക്കുന്നത് പിന്തിരിപ്പനായി മാറുകയും അങ്ങനെ തിന്മകളെ എതിർക്കുന്നവരെ മോശക്കാരായി കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ അവരിൽ ചിലരെങ്കിലും എത്തിപ്പോകുന്നു എന്നത് വളരെ സങ്കടകരമാണ്. ഇസ്ലാമിക സമൂഹത്തിൽ തീർത്തും അകറ്റി നിർത്തപ്പെടേണ്ട ഒരു പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടേണ്ട തിന്മകളിൽ വളരെ ഗുരുതരമായ തിന്മയാണ് നിഷിദ്ധമായ പ്രണയങ്ങൾ എന്നത്. സമൂഹം അതിന് സ്വീകാര്യത ലഭിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തങ്ങളായ പേരുകൾ നൽകാറുണ്ട്. വിശുദ്ധമായ പ്രണയമെന്ന് ചിലർ പറയും, പരിശുദ്ധമായ സ്നേഹമെന്ന് പറയും, പ്രേമമെന്ന് പറയും. സാധ്യമായ വഴികളിലൂടെ അവ പ്രോത്സാഹിപ്പിക്കുവാനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും ആളുകൾ വഴിതേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമി വിഷയത്തിൽ നൽകിയിട്ടുള്ള താക്കീതുകൾ എന്താണ് എന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ വിവാഹത്തിന് മുൻപുള്ള വിവാഹേതര സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളും ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് റിലേഷൻഷിപ്പുകളും ഒരു രോഗമായാണ് എണ്ണിയിട്ടുള്ളത്. ചികിത്സിച്ചു മാറ്റേണ്ട, അകറ്റി നിർത്തപ്പെടേണ്ട, പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളിലൊന്നാണ്, ഒരു വിപത്താണ് ഈ പറയുന്ന പ്രണയവും പ്രേമവും മറ്റു കാര്യങ്ങളും. ചില പണ്ഡിതന്മാർ പ്രണയത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്നഹു വശാവിസ്, പിശാചിന്റെ വസ്വാസുകളാണ് യഥാർത്ഥത്തിൽ പ്രണയം എന്നത്. വഖയാലാതുൻ ഖതീറ, അപകടകരമായ തോന്നലുകൾ മനസ്സിലേക്ക് പിശാജ് തള്ളിവിടുന്ന ഉപദ്രവകരമായ സ്ഥിതിവിശേഷമാണത്. കണ്ടിട്ടില്ലേ നിങ്ങൾ പ്രണയത്തിൽ അകപ്പെട്ട ആളുകൾ, അവർക്കടുത്ത പ്രണയത്തിലാണ്, വിവാഹത്തിന് മുൻപ് ഹറാമായ ബന്ധങ്ങളിലാണ്, ഒരു നിമിഷ നേരത്തേക്ക് മാറിയിരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആ തോന്നലുകളുടെ മായ പ്രപഞ്ചം നീങ്ങിക്കഴിഞ്ഞാൽ ഉടനടി അത് അവർക്കിടയിലെ സ്നേഹം അകന്നുപോകുന്നു.
പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇന്നലെ സ്നേഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത പരസ്പര ശത്രുക്കളെ പോലെ അവർ മാറിത്തീരുന്നു. യഥാർത്ഥത്തിൽ മനസ്സിനെ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്ന ഈ രോഗം, അത് ഗുരുതരമായ രോഗങ്ങളിലൊന്നാണ്, ചികിത്സിച്ചു മാറ്റേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ രണ്ട് വിഭാഗങ്ങൾ അവരുടെ പ്രണയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹമാണ്. അവർക്ക് ബാധിച്ച പ്രശ്നം പ്രണയമായിരുന്നു. ആ പ്രണയം, വൃത്തികെട്ട ബന്ധങ്ങളോടുള്ള സ്നേഹം അതവരെ കൊണ്ടുചെന്നെത്തിച്ചത് അങ്ങേയറ്റത്തെ മോശമായ അവസ്ഥയിലായിരുന്നു. അവർക്ക് അവരിലെ ആണുങ്ങളോട്, പുരുഷന്മാരോട് സ്നേഹം തോന്നുകയും സ്ത്രീകൾ അവർ ഉപേക്ഷിക്കുകയും ലോകരിൽ ആരും ചെയ്തിട്ടില്ലാത്ത വൃത്തികേട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. നമ്മുടെ സമൂഹവും അത് അനുവദിക്കാനുള്ളതിന്റെ വക്കത്താണ് നിൽക്കുന്നത്. സ്വവർഗരതി എന്നത് അവകാശമായി നൽകപ്പെടണമെന്ന്, അത് ഒരു അർഹതയായി നൽകപ്പെടണമെന്ന് ആളുകൾ ശക്തമായി വാദിക്കുന്ന, സ്വവർഗരതി മോശമാണ് എന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ സമൂഹം അവരാണ്. വിശുദ്ധ ഖുർആൻ അവരുടെ ചരിത്രം പലതവണ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അതഅതൂന സുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ ഇതാ പുരുഷന്മാരുടെ അടുക്കലേക്കാണോ നിങ്ങളുടെ കാമേച്ഛ തീർക്കുന്നതിന് വേണ്ടി ചെല്ലുന്നത്? വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും, അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ള ഇണകളെ, സ്ത്രീകളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ബൽ അൻതും ഖൗമുൻ ആദൂൻ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്ന, അതിരുകവിഞ്ഞ ഒരു സമൂഹമാണ് നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ആ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളയോട് പറയുന്നു, ലാ അംറുക്, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയുടെ ജീവിതം തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, തീർച്ചയായും അവർ അവരുടെ ലഹരിയിൽ വിഹരിക്കുന്ന അവസ്ഥയിലാണ് അല്ലാഹുവിന്റെ റസൂലെ കഴിഞ്ഞുകൂടുന്നത്. അവരോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അതിന്റെ ലഹരിയിൽ പ്രണയമെന്ന് അവർ വിളിക്കുന്ന, പ്രേമമെന്ന് അവർ വിളിക്കുന്ന ഈ തോന്നിവാസം അതിന്റെ ലഹരിയിലാണ് അവരുള്ളത്. അതൊരു തിന്മയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുന്നില്ല. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, അവരവരുടെ ലഹരിയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തി. അതാണ് ഒന്നാമത്തെ ചരിത്രം. രണ്ടാമത്തെ ചരിത്രം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയ ആ നാട്ടിലെ മന്ത്രിയുടെ ഭാര്യ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നിരുന്ന വീട്ടിലെ ആ സ്ത്രീ, അവർക്ക് സംഭവിച്ച തെറ്റാണ്. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് വിശദമായ ചരിത്രം സൂറത്ത് യൂസുഫിലൂടെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നു. എന്തിനു വേണ്ടിയാണ് ഇതാ ഈ രോഗം നമുക്ക് നൽകുന്ന പ്രയാസങ്ങൾ, അതിന്റെ അനന്തരഫലങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, വറാവദത്ഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി, അതാ അവളുടെ വീട്ടിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുന്ന ആ വീട്ടിലുള്ള സ്ത്രീ അദ്ദേഹത്തെ, യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈതലക്, അവൾ ആ വീട്ടിന്റെ മുഴുവൻ വാതിലുകളും അടച്ചു കുത്തിയിട്ടു. എന്നിട്ട് യൂസുഫിനോട് അവൾ പറയുന്നു, ഹൈതലക്, യൂസുഫെ നീ എന്റെ അരികിലേക്ക് വാ. വശീകരണത്തിന്റെ സ്വഭാവത്തോടുകൂടി അവൾ അത് പറഞ്ഞു. ഖാല മഅദല്ലാഹ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല മഅദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഞാൻ രക്ഷതേടുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എന്റെ റബ്ബ് അവൻ എനിക്ക് ഏറ്റവും നല്ല സങ്കേതം നൽകുന്നവനാണ്. ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ, അതിക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല തന്നെ. നോക്കണം നിങ്ങൾ, പ്രേമം അതുപോലുള്ള വൃത്തികെട്ട ബന്ധങ്ങൾ, ആ വൃത്തികേടുകളെ കുറിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കിൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ, അതിക്രമം പ്രവർത്തിക്കുന്നവർ അവർ വിജയിക്കുകയില്ല. ഇത്തരം തോന്നിവാസങ്ങളിലൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവർ അവരുടെ ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല, അതിൽ ബർക്കത്ത് കാണാൻ സാധിക്കുകയില്ല, അതിൽ നന്മകൾ ഉണ്ടാവുകയില്ല. സമൂഹത്തിലെ തോന്നിവാസങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഇത്തരക്കാർ, അതിനുവേണ്ടി വാദിക്കുന്നവർ, അവരുടെ ബന്ധങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല യാതൊരു നന്മയും നിശ്ചയിക്കുകയില്ല എന്നതിൽ സംശയമില്ല. സൂറത്ത് യൂസുഫിലെ ആ ചരിത്രം നാം വായിച്ചു പഠിക്കേണ്ട ചരിത്രമാണ്. ഇന്ന് അത്തരം കഥകളും ചരിത്രങ്ങളും ആളുകൾ പ്രേമത്തിന്റെ കഥകളായി, പ്രണയത്തിന്റെ കഥകളായി പറഞ്ഞേക്കാം. യൂസുഫ് നബിക്ക് വേണ്ടി കാത്തിരുന്ന സ്ത്രീയുടെ അത്ഭുതകരമായ ചരിത്രമായി അങ്ങനെ ആളുകൾ പറഞ്ഞേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വൃത്തികേടുകളിൽപ്പെട്ട മ്ലേച്ഛതകളിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ആ കാര്യത്തെ ഓർമ്മപ്പെടുത്തിയത് എന്നതിൽ മുഅ്മിനീങ്ങൾക്ക് വലിയ പാഠങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ പ്രണയത്തിന്റെ രോഗം അത് എല്ലാ ഷർറുകളുടെയും തുടക്കമാണ്. ഈ പറയുന്ന പ്രണയമെന്നത്, പ്രേമമെന്നത് ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളുടെ സ്വഭാവമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയത്. ലൂത്ത് നബിയുടെ സമൂഹമാണ് ഒരു വിഭാഗം, യൂസുഫ് നബിയെ പ്രേമിച്ച ആ സ്ത്രീയുടെ കഥയാണ് രണ്ടാമത്തെ കഥ. ഇതല്ലാതെ പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ വൃത്തികെട്ട ബന്ധങ്ങളുടെ കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നവരെ ശക്തമായി വിലക്കുന്നു. റസൂലുള്ള പറഞ്ഞില്ലേ, കുതിബ അലബ്നി ആദമ നസീബുഹു മിനൽ സിനാ, ആദം സന്തതികൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശരീരത്തിൽ, അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ ദേഹേച്ഛയുടെ കാര്യം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ആണിന് പെണ്ണിനോട് താല്പര്യമുണ്ടാവുക എന്നത്, പെണ്ണിന് പുരുഷനോട് താല്പര്യമുണ്ടാവുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ സൃഷ്ടിച്ച കാര്യമാണ്. ആ സൃഷ്ടിച്ചതിൽ അവൻ വൃത്തികേടുകളിലേക്ക് പോകണമെന്ന് അല്ലാഹു വിധിച്ചിട്ടുണ്ട് എങ്കിൽ ഫഇന്നഹു മുദ്രികുൻ ദാലിക ലാ മഹാല, അവൻ ആ തിന്മയിലേക്ക് പോയിരിക്കും, യാതൊരു സംശയവുമില്ല. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫൽ ഐനാൻ സിനാഹുമൻ നദർ, കണ്ണുകളുടെ വ്യഭിചാരം, കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരം അത് നോട്ടമാണ്. അനുവദിക്കപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക്, അനുവദിക്കപ്പെടാത്ത ആളുകളിലേക്ക്, അനുവദിക്കപ്പെടാത്ത ബന്ധങ്ങളിലേക്കുള്ള നോട്ടമാണ്. വൽ ഉദുനാനി സിനാഹുമൽ ഇസ്തിമാ, ചെവിയുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അനുവദിക്കപ്പെടാത്ത നിഷിദ്ധമായ വാക്കുകൾ കേൾക്കലാണ്, വൃത്തികേടുകൾക്ക് ശബ്ദം, അതിന് ശബ്ദം ചെവിയോർക്കലാണ്. ഇന്ന് ആളുകൾ ഇത്തരം നിഷിദ്ധമായ ബന്ധങ്ങളിലൂടെ, ഫോൺ ബന്ധങ്ങളിലൂടെ, മറ്റു ബന്ധങ്ങളിലൂടെ പരസ്പരം ബന്ധങ്ങളിൽ ഏർപ്പെടുകയാണ്. ആളുകൾക്കത് ബോയ്ഫ്രണ്ടാണ്, ഗേൾഫ്രണ്ടാണ്, അങ്ങനെയാണ് ആളുകൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഷിദ്ധമായ ബന്ധങ്ങൾ, അവയിലൂടെയുള്ള ഈ കേൾവി, ഫൽ ഉദുനാനി സിനാഹുമൽ ഇസ്തിമാ, ചെവി അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യഭിചാരം കേൾക്കലാണ്. വല്ലിസാനു സിനാഹുൽ കലാം, നാവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യഭിചാരം സംസാരത്തിലൂടെയാണ്. വല്യദു സിനാഹ അൽ ബത്ഷു, കൈയിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യഭിചാരം തൊടലും പിടിക്കലുമാണ്. വർജിലു സിനാഹു സിനാഹ അൽ ഖുതാ, അതുപോലെ തന്നെ കാലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യഭിചാരം അൽ ഖുതാ, കാലുകൾ വ്യഭിചാരത്തിലേക്ക് കാൽ വെക്കലാണ്. വൽ ഖൽബു യഹ്വാ വ യതമന്ന, ഹൃദയം വ്യഭിചാരത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും മനസ്സിൽ ചിന്തകളുടെ കോട്ടകൾ മെനയുകയും ചെയ്യും. വയുസദ്ദിഖു ദാലികൽ ഫർജു വയുകദ്ദിബു, അവസാനം അവന്റെ ഗുഹ്യസ്ഥാനം ആ പറഞ്ഞ തിന്മ പൂർത്തീകരിക്കുകയോ അതിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വിലക്കിയ തിന്മയിൽപ്പെട്ടതാണ് ഇത് എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വ്യഭിചാരം, ആ പ്രവൃത്തിയിലേക്ക് പോകുന്നവരുടെ അവയവങ്ങൾ ഓരോന്നും വ്യഭിചാരത്തിൽ അകപ്പെട്ടതായിരിക്കുന്നതാണ് പറയുന്നത്. മോശമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ ഓർക്കട്ടെ, അവരുടെ കൈ വ്യഭിചാരത്തിലാണ്, കണ്ണുകൾ വ്യഭിചാരത്തിലാണ്, ചെവി വ്യഭിചാരത്തിലാണ്, ഹൃദയം വ്യഭിചാരത്തിലാണ്, അവൻ മുഴുവൻ വ്യഭിചാരത്തിൽ മുങ്ങിയിരിക്കുകയാണ്. തോന്നിവാസത്തിന്റെ ബന്ധങ്ങളിലേക്ക് പോകുന്നവർ ഗൗരവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കുകൾ കേൾക്കട്ടെ. ആളുകൾ ഇന്ന് ഉള്ളിലും പുറത്തും വ്യഭിചാരത്തിന്റെ അംശങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഇസ്ലാമിന്റെ ഭാഷയിൽ പതിവ്രതകളായി അല്ലാഹുവും റസൂലും പറഞ്ഞ സ്ത്രീകൾ അവരെ കണ്ടുകിട്ടാൻ വളരെ തുലവും തുച്ഛമായി മാറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഒരു യുവാവും ഒരു യുവതിയും പരസ്പരം നോക്കുന്നത് കണ്ടു. ഒരു യുവാവ് ഒരു യുവതിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇന്ന് ആർക്കാണ് തെറ്റായി തോന്നുന്നത്? വഴിയരികളിൽ ഇരുന്ന് പെണ്ണുങ്ങളെ നോക്കുക എന്നത് ഇന്ന് ഒരു ക്രെഡിറ്റായി എടുക്കുന്ന സമൂഹമാണ് ആളുകൾക്കിടയിലുള്ളത്. അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ മോശത്തരമാണ്, അവനൊന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് സമൂഹം കുട്ടികളുടെ ഹൃദയങ്ങളിൽ കുത്തിവെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രണ്ടുപേരെ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, റഅയ്തു ഷാബൻ വശാബതൻ ഫലം ആമനു ശൈത്താന അലൈഹിമ, ഞാനിതാ രണ്ട് യുവാക്കളെ, ഒരു യുവതിയെയും ഒരു യുവാവിനെയും കാണുന്നു, അവരുടെ കാര്യത്തിൽ പിശാച് അവരെ പ്രശ്നത്തിൽ അകപ്പെടുത്തുമെന്നതിൽ എനിക്ക് നിർഭയനായിരിക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് പറയുകയാണ്, ഇബ്നു അബ്ബാസ് നീ അവർക്കിടയിൽ അകൽച്ചയുണ്ടാക്കണം, അദ്ദേഹത്തിന്റെ കുടുംബക്കാരനെ നീ അവർ തമ്മിൽ ഇനി ബന്ധമുണ്ടാകുന്നില്ല എന്നത് ഉറപ്പുവരുത്തണം. ഇത്തരം തിന്മകളെ എതിർക്കാൻ തുടങ്ങിയാൽ ആളുകൾ പറയും നീ സദാചാര പോലീസ് ചമയുകയാണ്. തോന്നിവാസങ്ങളെ എതിർക്കുന്നത് എങ്ങനെയാണ് സഹോദര, എപ്പോഴാണത് തിന്മയായി മാറിയത്? ഒരു സമൂഹത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥകളിൽപ്പെട്ടതാണ് തിന്മയെ എതിർക്കുന്നത് തന്നെ തിന്മയായി കാണുക എന്നത്. തിന്മ നന്മയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് ബാധ്യതയുണ്ട്. ആളുകൾ നമ്മെ പിന്തിരിപ്പന്മാരെന്ന് പറയുമെന്ന് പേടിച്ചു നിൽക്കേണ്ട സന്ദർഭമല്ല ഇത്. തിന്മകളെ തടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളമു മിൻകും ഖാസ്സ, നിങ്ങൾ കുഴപ്പത്തെ പേടിക്കണം, ആ കുഴപ്പത്തിനുള്ള ശിക്ഷ അല്ലാഹുവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ കുഴപ്പം ചെയ്തവരെ തിന്മ ചെയ്തവരെ മാത്രമല്ല പിടികൂടാനിരിക്കുന്നത്, മറിച്ച് എല്ലാവരെയും ഒരുമിച്ചായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട തിന്മകളിൽ പെട്ടതാണിത്. എത്രയെത്ര പെൺകുട്ടികളും എത്രയെത്ര ആൺകുട്ടികളുമാണ് ഇന്ന് പരസ്പരം പരസ്യമായി, മുസ്ലിം കുട്ടികൾ മുസ്ലിം പുരുഷന്മാർ അവർ പരസ്പരം റോഡരികളിൽ നിന്ന് സംസാരിക്കുകയും ഒരു മടിയും അവർക്കില്ല. ചിലപ്പോൾ രക്ഷിതാവിന്റെ മുന്നിലൂടെയാണ് മകൻ ബൈക്കിന്റെ പിന്നിൽ പെണ്ണിനെ ഇരുത്തി, ഗേൾഫ്രണ്ടിനെ ഇരുത്തി പോകുന്നത്. സുബ്ഹാനല്ലാഹ്, 18 വയസ്സായിട്ടില്ല, അതിന്റെ മുന്നേ തന്നെ അവൻ ചിലപ്പോൾ ബൈക്കിൽ ഒരു പെണ്ണിനെ ഇരുത്തി പോകും. 18 വയസ്സായി നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചു നോക്കട്ടെ, ആളുകൾ പറയും ഇവൻ എന്താണ് ഇത്ര തിരക്ക്. 18 വയസ്സിന് മുൻപ് ഒരാൾ ഒരു ഗേൾഫ്രണ്ടിനെ ഇരുത്തി നിഷിദ്ധമായ വ്യഭിചാരത്തിലേക്ക് പോയാൽ ആളുകൾക്ക് കുഴപ്പമില്ല, അതൊക്കെ ഈ കാലഘട്ടത്തിൽ വേണ്ടതാണ് എന്നാണ് അവർ പറയുക. എന്നാൽ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരാൾ വിവാഹം കഴിച്ചു നോക്കട്ടെ, ആളുകൾ പറയും നീ എങ്ങോട്ടാണ് ഈ തിരക്ക് കൂട്ടുന്നത്, നീ എന്തിനാണ് നിനക്ക് ഇത്ര ധൃതി കൂട്ടുന്നത്, നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ. വൃത്തികെട്ട അശ്ലീല ചുവയുള്ള വാക്കുകൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവരുടെ നാവുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. എന്താണ് സമൂഹമേ, നമ്മൾ എവിടേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്? ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണിത്. മാത്രമല്ല ഇത്തരം ബന്ധങ്ങൾ, അത് പരിശുദ്ധ ബന്ധമായി, അത് വലിയ കാര്യമായാണ് ആളുകൾ പറയുന്നത്. എന്റെ പ്രണയം പരിശുദ്ധമാണ്, എന്റെ പ്രണയം അത് സത്യസന്ധമാണ്. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയതിൽ എന്തു പരിശുദ്ധിയാണുള്ളത്? അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ എന്തു വൃത്തിയാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയതിൽ എന്ത് സമാധാനമാണുള്ളത്? അതിലൂടെ ഏത് നന്മ തിരിച്ചു വരുമെന്നാണ് നാം കരുതുന്നത്? നിങ്ങൾ വിവാഹം കഴിക്കേണ്ട സ്ത്രീകൾ ആരാണ് എന്ന് വിശദീകരിക്കവേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീകളുടെ ക്വാളിറ്റിയായി പറയുന്നു, മുഹ്സനാത്തിൻ ഗൈറ മുത്തഖിദാത്തിൻ ലിഅഖ്ദാൻ, നിങ്ങൾ വിവാഹം കഴിക്കേണ്ട സ്ത്രീകൾ മുഹ്സനാത്തുകളായിരിക്കണം, വ്യഭിചരിക്കാത്തവരായിരിക്കണം. ഗൈറ മുത്തഖിദാത്തിൻ ലിഅഖ്ദാൻ, ബോയ്ഫ്രണ്ടുകളെ സ്വീകരിക്കാത്തവരായിരിക്കണം. മുത്തഖിദാത്തുൽ ലിഅഖ്ദാൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജാഹിലിയത്തിൽ, അതും ആലോചിക്കണം, ജാഹിലിയ കാലഘട്ടത്തിൽ ചില സ്ത്രീകൾ അവർക്ക് പ്രത്യേകക്കാരായി ഒരു കൂട്ടുകാരനെ സ്വീകരിക്കുമായിരുന്നു, ഒറ്റ കൂട്ടുകാരൻ. അതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, അങ്ങനെ കൂട്ടുകാരെ സ്വീകരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. എന്നാൽ ഇന്നത്തെ കഥ എന്താണ്? ഒരു കൂട്ടുകാരനാണോ? അല്ല, വ്യത്യസ്തങ്ങളായ കൂട്ടുകാർ. ഇവരൊക്കെ എന്റെ ബോയ് ഫ്രണ്ട്സ് ആണ്, വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും ഉമ്മയും വാപ്പയും തീറ്റി കൊടുക്കുകയും, ഇതൊക്കെ പരിഷ്കാരത്തിന്റെ മാർഗമായാണ് കാണുന്നത്. എന്നിട്ട് അവസാനം ആ വീട്ടിൽ തോന്നിവാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, അവൾക്ക് ഞാൻ എന്തിന്റെ കുറവാണ് വരുത്തിയത് എന്ന് വിലപിക്കുന്ന വാപ്പമാർ, അവർക്ക് എന്ത് അർഹതയാണ് വിലപിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായി വിലക്കിയ കാര്യമാണിത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യുവാക്കളെ, യുവതികളെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഅൻ യുത്അന ഫീ റാസി അഹദികും ബിമിഖ്യത്തിൻ മിൻ ഹദീദ് ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറാഅത്തൻ ലാ തഹില്ലു ലഹ്. അനുവദിക്കപ്പെടാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ലത് അവന്റെ തലയോട്ടിയുടെ മുകളിൽ ഒരു സൂചി കൊണ്ടിങ്ങനെ അമർത്തുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അല്ലാഹു തന്നെ സത്യം, ലാ തഫ്നാ ഹാദിഹിൽ ഉമ്മ ഹത്താ യഖൂമ അർജുലു ഇലൽ മർഅതി ഫയഫ്തരിഷുഹാ ഫിൽ തരീഖ്. ഈ ഉമ്മത്തിൽ അന്ത്യനാൾ സംഭവിക്കുകയില്ല, അവരുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാർ, അവരിൽ ചിലർ ആളുകൾ കാണുന്ന പരസ്യമായ സ്ഥലങ്ങളിൽ സ്ത്രീകളുമായി ബന്ധപ്പെടുക എന്നത് സംഭവിക്കുന്നത് വരെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫയകൂനു ഖിയാറുഹും യൗമഇദിൻ മൻ യഖൂലു ലൗ വറൈതഹ വറാ ഹാദൽ ഹാഇത്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആ പരസ്യമായി വിഭജിക്കുന്ന ആളുകളെ നോക്കി ഒന്നങ്ങ് മാറി, ഒന്ന് രഹസ്യമായി ആളുകൾ കാണാതെ ഒരു മറയുടെ അപ്പുറത്ത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരായിരിക്കും ആ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. ആ വ്യഭിചാരം ഉപേക്ഷിക്കാൻ പറയുന്നവനല്ല, ഒന്ന് രഹസ്യമായി ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവനായിരിക്കും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. ഇന്ന് സമൂഹത്തിന്റെ സ്ഥിതി എന്താണ്? പരസ്യമായ വഴിയോരങ്ങളിലേക്ക് മക്കളെ കൂട്ടി ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, വൃത്തികേടിന്റെ രൂപങ്ങൾ ആളുകൾക്ക് ചെയ്യുന്നതിൽ മടിയില്ല. ഹോട്ടലുകളിലേക്ക് കയറാൻ വയ്യ, റെസ്റ്റോറൻറ്റുകളിലേക്ക് കയറാൻ വയ്യ, പാർക്കുകളിൽ ഇരിക്കാൻ വയ്യ, തോന്നിവാസങ്ങൾ നടമാടുകയും അതിന് എല്ലാവിധ സൗകര്യവും. ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചാൽ ആളുകളെല്ലാം അവനെതിരെ എടുത്തു ചാടുകയും. ഈ ഒരവസ്ഥയിൽ ഇത് കണ്ട് മുസ്ലിമായ ഒരാൾ പേടിക്കരുത്. തിന്മയ സഹോദരങ്ങളെ എതിർക്കാൻ സാധിക്കുന്ന സന്ദർഭങ്ങൾ എതിർക്കണം. തിന്മയെ സംബന്ധിച്ചിടത്തോളം അത് ഈ രൂപത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ നാമും ഇവിടെ ജീവിക്കുന്നവർ തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് നാം സൂക്ഷിക്കുന്ന നമ്മുടെ പവിത്രതകൾ പിച്ചി ചീന്തുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പോകുമെന്ന് നാം ഭയക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറ്റു ചില ഹദീസുകളിലും ഇതേ അർത്ഥത്തിൽ പരസ്യമായ വ്യഭിചാരം സമൂഹത്തിലേക്ക് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സഹാബികൾ അത് കേട്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, റസൂലെ അതിനെങ്ങനെയാണ് അവർക്ക് സാധിക്കുക? റസൂലുള്ള പറഞ്ഞു, അത് സംഭവിക്കും. അവർക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ഇന്ന് സമൂഹം പുരോഗതി എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളെയാണ്. എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര വീടുകളാണ് നാശത്തിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുന്നത്! ഭാര്യമാർ, ഭർത്താവിന് കീഴിൽ ജീവിക്കുന്ന ഭാര്യമാർ അവരവരെ ഇത്തരം തോന്നിവാസങ്ങളിൽ നിന്ന് തോന്നിവാസങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വൃത്തികെട്ടവന്മാർ ഈ സമൂഹത്തിൽ ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കുന്നു. മറ്റൊരാളുടെ ഭാര്യയും ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ഒരാൾ, ഒരു സ്ത്രീ മറ്റൊരുത്തന്റെ ഭാര്യയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ വരെ അവളെ നോക്കാൻ മറ്റു പുരുഷന്മാർ മടിച്ചിരുന്നു, അവർ നോക്കുകയില്ല. പക്ഷേ ഈ സമൂഹമാകട്ടെ സുബ്ഹാനല്ലാഹ് എത്ര വലിയ വൃത്തികേടുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്! എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്! രണ്ടും മൂന്നും നാലും മക്കളുള്ള പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടുകയും ഏതോ ഒരുത്തിയോടൊപ്പം അയാൾക്ക് ജീവിക്കണം. മക്കളെ അയാൾക്ക് ചിന്തിക്കേണ്ടതില്ല, ഭാര്യയെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, കുടുംബത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഇതാണ് പണ്ഡിതന്മാർ ഇതിനെ രോഗമെന്ന് വിശേഷിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ബന്ധങ്ങളെ കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്തൊരു സമൂഹമായി ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പുരുഷന്മാർ അവിടെ നിൽക്കട്ടെ, സ്ത്രീകളുടെ കാര്യം എന്താണ്? എത്രയെത്ര വീടുകളിൽ നിന്നാണ് കയ്യിലിരിക്കുന്ന ചെറിയ മക്കളെ വീട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് കത്തുമെഴുതി വെച്ച് പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്! എത്രമാത്രം വലിയ വൃത്തികേടിലേക്കാണ് സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്! ഇന്നലെ കണ്ട, കടയിൽ വന്ന, കടയിൽ നിന്ന് കണ്ട, ഇന്നലെ വീട്ടിൽ കയറി വന്ന ആളുകൾ അവരുമായി പെണ്ണുങ്ങൾ ഇറങ്ങിയോടുകയും മറ സ്വീകരിക്കേണ്ട സ്ഥലങ്ങളിൽ മറവെക്കാത്തതിന്റെ പ്രശ്നമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോടാണ് നാം വിലപിക്കുന്നത്? ആരോടാണ് നാം പരാതി പറയുന്നത്? നാം അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അതിരുവരമ്പുകൾ പാലിക്കുന്നതിൽ വളരെ പിന്നിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസ മിന്നാ മൻ ഹബ്ബബ ഇംറാഅത്തൻ അലാ സൗജിഹ, ഒരു ഭാര്യയെ അയാളുടെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് നശിപ്പിക്കുന്നവൻ അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അയ്യു മംറാഅത്തിൻ സഅലത് സൗജഹ അത്തലാഖ ഫീ ഗൈരി മാ ബഅസ് ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, കാര്യമില്ലാതെ, ആവശ്യമില്ലാതെ ഭർത്താവിന്റെ അരികിൽ നിന്ന് തലാഖ് വാങ്ങിക്കുന്ന സ്ത്രീകൾ, അവർക്ക് സ്വർഗം നിഷിദ്ധമായിരിക്കുന്നു, അവർക്ക് സ്വർഗത്തിന്റെ മണം തന്നെ നിഷിദ്ധമായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ മണം ദൂരങ്ങളോളം വീശിയടിക്കുന്ന മണം നിഷിദ്ധമാക്കിയിരിക്കുന്നത് ആർക്കാണ്? ഭർത്താവിൽ നിന്ന് തലാഖ് ആവശ്യമില്ലാതെ വാങ്ങിക്കുന്നവർക്ക്. തലാഖ് പോലും വാങ്ങിക്കാതെ, ഒരു വാക്കുപോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളുടെ കഥ എന്താണ്? എന്താണ് അവർക്ക് പരലോകത്ത് കാത്തിരിക്കുന്നത്? എത്ര വലിയ തോന്നിവാസമാണ് അവൻ ചെയ്തു വച്ചിരിക്കുന്നത്! ആ ഭർത്താവിന് ആ കുട്ടികൾക്ക് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് അവരെ തള്ളിയിട്ടുകൊണ്ട് ഏത് സുഖമാണ് ഇവരെ ആസ്വദിക്കാൻ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ബാതത്തിൽ മർഅത്തു മുഹാജിറതൻ ഫിറാശ സൗജിഹ ലഅനതഹൽ മലായികത്തു ഹത്താ തർജിഅ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ വിരിപ്പിടം ഉപേക്ഷിച്ചുകൊണ്ട് രാത്രി കഴിച്ചു കൂട്ടിയാൽ അവൾ ആ വിരിപ്പിലേക്ക് തിരിച്ചു വരുന്നത് വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ കാര്യമാണിത്. ഭർത്താവിന്റെ വിരിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാര്യ അവളെ തിരിച്ചു വരുന്നത് വരെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും. എന്താണ് സഹോദരിമാരെ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടുന്നവരുടെ അവസ്ഥ? ആരാണ് അവരെ ശപിക്കാൻ ഇനി ബാക്കിയുണ്ടാവുക? ആരാണ് അവരുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്തവരായി ഉണ്ടായിരിക്കുക? ആരോടെല്ലാമാണ് അവർ, എത്ര വലിയ അതിക്രമമാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ സമൂഹത്തിൽ നടന്മാറുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്, ഒരുത്തനും ഒരുത്തിയും പ്രണയത്തിലായാൽ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. എന്തിനാണ് അങ്ങനെ? ഇവൾക്ക് ആ വൃത്തികെട്ടവനിൽ ഒരു ഗർഭമുണ്ടായാൽ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ഉടനടി അവന്റെ കല്യാണം നടത്തി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തൂതഉ ഹാമിലുൻ ഹത്താ തദ, ഗർഭിണിയായ ഒരു സ്ത്രീ അവളുടെ ഗർഭം അവൾ പ്രസവിക്കുന്നത് വരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അത് മൊത്തത്തിലുള്ള വിധിയാണ്. പ്രത്യേകിച്ച് വ്യഭിചരിച്ച ആളുകൾ അതിൽ ബന്ധം, ആ ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടായാൽ, ആ ബന്ധത്തിൽ ഗർഭമുണ്ടായാൽ ആ ഗർഭം പ്രസവിക്കുന്നത് വരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്താൽ തന്നെ ആ കല്യാണം ശരിയാവുകയുമില്ല. ആളുകൾ തോന്നിവാസങ്ങൾക്ക് വഴി കണ്ടെത്തിയിരിക്കുന്ന രൂപമാണിത്. ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ ഉദ്ദേശിച്ചാൽ അവളുമായി ബന്ധപ്പെടുക, ഗർഭമുണ്ടാക്കുക, അപ്പോൾ പിന്നെ നാട്ടുകാർക്കിടയിൽ നാണം കെടുന്നത് പേടിച്ചുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. റസൂലുള്ള പറയുന്നു, ഗർഭിണിയായ സ്ത്രീകൾ അവൾ പ്രസവിക്കുന്നത് വരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. മറ്റു വിഷയങ്ങളിലാണ് ഈ ഹദീസ് വന്നത് എങ്കിലും ഈ പറഞ്ഞ കാര്യത്തിലേക്ക് അത് എന്തുകൊണ്ടും ബാധകമാണ്. അവരുടെ കല്യാണം ബാത്തിലാണ്. ആ കല്യാണത്തിന് യാതൊരു സാധുതയുമില്ല. ആ ബന്ധത്തിൽ ഈ ജനിച്ചു വീഴുന്ന കുട്ടി, കല്യാണത്തിന് മുൻപ് ഇങ്ങനെ ബന്ധപ്പെട്ട് ജനിച്ചു വീഴുന്ന കുട്ടി, അവൻ ജാരസന്തതിയാണ്. അവൻ യഥാർത്ഥ രൂപത്തിൽ പിറന്ന കുട്ടി പോലുമല്ല. ഇതാണ് ഇസ്ലാമിന്റെ വിധി. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതായി കാണാം, അങ്ങനെ ഇവർ ബന്ധപ്പെട്ടവർ തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ അവനെ ഒരു വർഷം നാട്ടിൽ നിന്ന് അകറ്റി നിർത്തുകയും അവന്റെ മേൽ വിവാഹം കഴിക്കാത്തവനാണെങ്കിൽ ഹദ്ദ് നടപ്പിലാക്കുകയും വേണം. 100 തവണ അടിക്കുക എന്ന ഹദ്ദ് അവന്റെ കാര്യത്തിൽ നടപ്പിലാക്കണം, എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വേറെ ചില ആളുകൾ പറഞ്ഞ് രണ്ടുപേരും തൗബ ചെയ്തു എന്ന് വ്യക്തമായാലല്ലാതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ സമൂഹം ഇത്തരം തോന്നിവാസങ്ങൾ പല രൂപത്തിൽ തുറന്നു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സൂക്ഷ്മതയുള്ളവരായിരുന്നു. അവിടുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ പറയും, നിങ്ങൾ സ്ത്രീകളെ കാണാത്തത് കൊണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ ഇത്തരം തോന്നിവാസങ്ങളാണ് തോന്നുന്നത് എന്ന് പറയുന്നവരെ കാണാം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ലാ വല്ലാഹ്, അല്ലാഹു തന്നെ സത്യം, മാ മസ്സത് യദു റസൂലില്ലാ യദ ഇംറാഅത്തിൻ ഖത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഒരു സ്ത്രീയുടെ കൈയും സ്പർശിച്ചിട്ടില്ല. ഗൈറ അന്നഹു ബായഅഹുന്ന ബിൽ കലാം, അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകൾക്ക് ബൈഅത്ത് നൽകുന്ന സന്ദർഭത്തിൽ കൈ കൊടുക്കുകയില്ല, നേരെ പറയുക മാത്രമാണ് ചെയ്യുക. റസൂലുള്ളയേക്കാൾ ശുദ്ധമായ മനസ്സ് മറ്റാർക്കാണുള്ളത്? അവിടുത്തെക്കാൾ പരിശുദ്ധമായ ഹൃദയം മറ്റാർക്കാണുള്ളത്? അവിടുന്ന് സ്ത്രീകളുമായി ഇടപഴകുന്ന സന്ദർഭത്തിൽ പാലിച്ച സൂക്ഷ്മതയാണിത്. എന്നാൽ ആളുകൾ സംസാരിക്കുന്നു, കൈ കൊടുക്കുന്നു, വർത്തമാനം പറയുന്നു, ചാറ്റ് ചെയ്യുന്നു, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഫ്രണ്ട്സാണ്, എന്നിട്ട് വൃത്തികെട്ട ബന്ധങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുതരമായ ആപത്തിന്റെ വക്കിലാണ് ഈ മുസ്ലിം ഉമ്മത്ത് നിലകൊള്ളുന്നത് എന്നത് നാം മനസ്സിലാക്കണം. ഗൗരവത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ഓരോരുത്തരും അവരുടെ വീടുകളിലും സമൂഹങ്ങളിലും സ്വീകരിക്കാൻ തയ്യാറാകണം. അള്ളാഹു എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, സമൂഹം നിഷിദ്ധമായ ബന്ധങ്ങൾ അവ പ്രചരിപ്പിക്കുന്നതിനും അവക്ക് ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നതിനും വേണ്ടി പല രൂപത്തിലുള്ള തന്ത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എവിടെ നോക്കിയാലും ആളുകൾ വിശുദ്ധ പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്, പാടുന്നത്. കവിതകളും കഥകളും ലേഖനങ്ങളും എഴുത്തുകളും ഈ പറഞ്ഞ ഇവർ പറയുന്ന ഇവരുടെ ഭാഷയിലെ പുരോഗതിയിലേക്കാണ് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിൽ യാതൊരു പരിശുദ്ധിയുമില്ല. സഹോദരങ്ങളെ, സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവർ പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയത് ഏതൊരു കാര്യം അവൻ വിലക്കിയിട്ടുണ്ട് എങ്കിലും അത് നമ്മുടെ ദോഷം കാരണത്താല, നമ്മെ ബുദ്ധിമുട്ടിക്കാനല്ല, നമ്മെ പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് അതിൽ ഗുണങ്ങളെക്കാളേറെ ദോഷങ്ങളുള്ളത് കൊണ്ടാണ്. അത് തിരിച്ചറിയാൻ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം. ഈ പറയുന്ന പ്രണയബന്ധങ്ങളും പ്രേമബന്ധങ്ങളും അവ കൊണ്ടുണ്ടാകുന്ന അപകടം എത്ര വലുതാണ്. നോക്കൂ, നിങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, അസ്ലുൽ ബലായി അൽ ഇഷ്ഖു വൽ ഹവ. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം പ്രണയബന്ധങ്ങളും ദേഹേച്ഛയെ പിന്തുടരലുമാണ്. സമൂഹത്തിലേക്ക് നിങ്ങൾ നോക്കൂ, പ്രേമം ആളുകളെ എത്തിക്കുന്നത് ചിലപ്പോൾ ശിർക്കിലേക്ക് വരെയാണ്. പ്രേമത്തെക്കുറിച്ച് പാടുന്ന പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് പറയാവുന്ന വാക്കുകളിൽ പലതും പ്രേമിക്കുന്നവൻ തന്റെ പ്രണയിനിയെ കുറിച്ച് പറയുന്നത് കാണാം. നീ ഇല്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാനാകും, നീയാണ് എന്റെ എല്ലാമെല്ലാം എന്നാണ് പ്രണയിക്കുന്നവൻ പാടിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ശിർക്കിലേക്ക് കുഫറിലേക്ക് എത്തിക്കുന്ന തിന്മകളിൽ പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് ഈ പറയുന്ന പ്രണയബന്ധങ്ങൾ. അങ്ങനെ മരണത്തിന്റെ സന്ദർഭത്തിൽ തന്റെ പ്രണയിനിയെ, താൻ പ്രേമിക്കുന്ന പെണ്ണിനെ കുറിച്ച് സംസാരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ സാധിക്കാതെ മരിച്ചുപോയ എത്ര എത്ര ആളുകളുണ്ട്, അവരുടെ എത്ര എത്ര ചരിത്രങ്ങളുണ്ട്. കഴിഞ്ഞോ ഇല്ല, സമൂഹത്തിൽ തിന്മകൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും പ്രേമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും. പ്രേമം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്നു, ചിലർ സിഹറിന്റെ വഴിയിലേക്ക് തിരിയുന്നു. ഇസ്ലാമിൽ നിന്നും പുറത്തുപോകുന്ന കാര്യമാണത്. ആളുകൾ അതിന് പല ജാതി പേരുകൾ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള വൃത്തികേടുകളിലേക്ക് അവർ പോകുന്നു, കഴിഞ്ഞു അവസാനിക്കുന്നില്ല. ചിലപ്പോൾ പ്രണയിക്കുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് അവൻ കയറി ചെല്ലുകയാണ്. പിതാവിനോട് പറയും, എനിക്ക് കല്യാണം കഴിച്ചു തരണം നിങ്ങളുടെ മകളെ. ഇവന്റെ കോലവും ഇവന്റെ വൃത്തികേടും കണ്ടാൽ ചിലപ്പോൾ അയാൾ പറഞ്ഞേക്കാം, എനിക്ക് കല്യാണം കഴിച്ചു തരാൻ പറ്റില്ല. എത്രയെത്ര വീടുകളിൽ എത്രയെത്ര പിതാക്കന്മാരാണ് ആ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ കൊല്ലപ്പെട്ടത്, എത്രയെത്ര പേരെയാണ് അങ്ങനെ കുന്നുകളഞ്ഞത്. ഈ സമൂഹം പ്രണയം എന്ന പേരിൽ കുട്ടിഘോഷിക്കുന്ന ഈ കാര്യം, ഈ വൃത്തികേട്, അതിന്റെ പേരിൽ എത്രയെത്ര പിതാക്കന്മാരാണ് മരിച്ചു വീണത്, എത്രയെത്ര സ്ത്രീകളുടെ മുഖമാണ് ആസിഡ് ഒഴിച്ച് വികൃതമാക്കപ്പെട്ടത്. ആരെങ്കിലും ഈ കണക്കുകളെ കുറിച്ച് പറയാറുണ്ടോ? എത്രയെത്ര സ്ത്രീകളാണ് നമ്മുടെ നാടുകളിൽ വരെ പരസ്യമായ റോട്ടിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെട്ടത്? ഏത് തിന്മയുടെ പേരിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്? എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമായത്? എത്രയെത്ര മക്കളാണ് അനാഥരായി പോയത്? എത്രയെത്ര കുടുംബങ്ങളാണ് ഇപ്പോഴും കണ്ണീർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര വീടുകളാണ് ആത്മഹത്യയിലേക്ക് തള്ളിയിടപ്പെട്ടത്? പക്ഷെ ആളുകൾ ഇപ്പോഴും പറയുന്നു പ്രണയം പരിശുദ്ധമാണ്. ഏതു പ്രണയത്തിലാണ് പരിശുദ്ധിയുള്ളത്? ഈ രൂപത്തിൽ വൃത്തികേടുകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും കളവിലേക്കും ഹറാമുകളിലേക്കും നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളിലെ യുവാക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അവിടുന്ന് പറഞ്ഞു, യാ മഅശറ ശബാബ്, യുവാക്കളുടെ സമൂഹമേ, മനിസ്തഫാ മിൻകുംൽ ബാത ഫലിയതസവ്വജ്, നിങ്ങളിൽ ആരെങ്കിലും വിവാഹം കഴിക്കാൻ സാധിക്കുന്നവരായി ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കുക. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ കണ്ണുകാഴ്ച അത് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ഗുഹ്യാവയവം സംരക്ഷിക്കാൻ നിങ്ങളെ അത് സഹായിക്കും. മുസ്ലിം യുവാക്കളെ, സാധ്യമാണ് എങ്കിൽ വിവാഹത്തിലേക്ക് മുന്നേറുക, അത് വൈകിപ്പിക്കാതിരിക്കുക. ഫിത്നയുടെ ഈ കാലഘട്ടത്തിൽ വിവാഹം എന്നത് എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട, അള്ളാഹു അനുവദിച്ചു തന്ന മാർഗമാണ്. ജനങ്ങളുടെ പരിഹാസവും കളിയാക്കലും നിങ്ങൾ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅതുൻ യുദില്ലുഹുമുല്ലാഹു തആല ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല തണലുകളില്ലാത്ത ഒരു ദിവസം പരലോകത്ത് തണൽ നൽകുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട്. അതിലൊരാൾ റസൂലുള്ള പറയുന്നു, ورجل دعته امرأة ذات منصب وجمال فقال إني أخاف الله സ്ഥാനമാനങ്ങളും ഭംഗിയുമുള്ള ഒരു സ്ത്രീ അവളെ അവളിതാ ഹറാമിലേക്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മാറി നിന്ന യുവാവാണ് അയാൾ. അള്ളാഹുവിന്റെ ധനം ലഭിക്കുന്ന ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യം നാം ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങളിലെ പുരുഷന്മാരെ, വയസ്സ് ചെന്നവരാകട്ടെ, യുവാക്കളാകട്ടെ, ആരാകട്ടെ, പ്രണയത്തിന്റെ പ്രേമത്തിന്റെ വൃത്തികേടുകൾ നമ്മിലേക്ക് അരിച്ചു കയറില്ല എന്ന് നമ്മൾ ആരും നിർഭയപ്പെടരുത്. നമ്മളാരും നിർഭയരായിരിക്കാൻ പാടില്ല. ആരെയും ഈ പ്രശ്നം ബാധിക്കാൻ സാധ്യതയുണ്ട്. സൂറത്തുൽ ബഖറയിൽ നാം പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത്ത ലനാ ബിഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സാധിക്കാത്ത ഭാരം നീ ഞങ്ങളെ ചുമപ്പിക്കരുതേ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ ആ പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം പ്രേമബന്ധങ്ങളാണ്. അത് ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചവർക്കല്ലാതെ സാധിക്കുകയില്ല. ആർക്കും അത് ബാധിച്ചേക്കാം, ആർക്കും അത് ബാധിച്ചേക്കാം. 70 വയസ്സുള്ളവർ ഈ തോന്നിവാസങ്ങളിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? നടക്കാൻ കഴിവില്ലാത്തവർ. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട കാര്യമാണിത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണിത്. അതുപോലെ തന്നെ സഹോദരിമാരെ, നിങ്ങളോട് പറയാനുള്ളത്, തോന്നിവാസങ്ങൾ, വൃത്തികെട്ട ബന്ധങ്ങൾ, അവയിലേക്ക് എത്തിക്കുന്ന വടികൾ നിങ്ങൾ മുറിച്ചു വെക്കണം. റസൂലുള്ളയുടെ ഭാര്യമാർ അവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്, നിങ്ങൾ സഹാബികളോട് സംസാരിക്കുകയാണെങ്കിൽ മാന്യമായ സംസാരം സംസാരിക്കണം, കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. പറയേണ്ടത് എന്താണോ അത് പറഞ്ഞു തീർക്കുക, അതിനപ്പുറത്തേക്കുള്ള വർത്തമാനങ്ങൾ വേണ്ടതില്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, സ്ത്രീകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, യഗ്ലിബ്നൽ കിറാം വയഗ്ലിബുഹുന്ന ലിയാം. സ്ത്രീകൾ മാന്യന്മാരെ അവർക്ക് മ്ലേച്ഛതകളിലേക്ക് വലിച്ചിടാൻ സാധിക്കും. മ്ലേച്ഛതകളിൽ കിടക്കുന്ന വൃത്തികെട്ടവന്മാർ അവർക്കിവരെ സ്ത്രീകളെ പെട്ടെന്ന് പരാജയപ്പെടുത്താനും കഴിയും. കണ്ടിട്ടില്ലേ നിങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകൾ, തോന്നിവാസങ്ങളിൽ ജീവിക്കുന്ന ഗുണ്ടാ ജീവിതം നയിക്കുന്ന ആളുകളോടൊപ്പം തന്നെ ഇറങ്ങിപ്പോകുന്നത് കാണാം, വൃത്തികേടുകളുള്ള ആളുകൾ. അതുകൊണ്ട് ഒരു സ്ത്രീയും എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് അവസാനിപ്പിക്കുക. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുക. നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയതുപോലെ പുറത്തേക്ക് ഇറങ്ങരുത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണത്. അതുപോലെ തന്നെ മുസ്ലിം വീടുകൾ അവ നിയന്ത്രിക്കുന്നവരെ, നിങ്ങളുടെ വീടുകളിൽ നിന്ന് വൃത്തികേടുകളിലേക്ക് നയിക്കുന്ന വഴികളെടുത്ത് വൃത്തിയാക്കുക, അതെടുത്ത് പുറത്തേക്ക് കളയുക. ടെലിവിഷനും മൊബൈലും ഇന്റർനെറ്റും ഈ പറഞ്ഞ കാര്യങ്ങൾ തുറന്ന് വാതിൽ മലക്കെ തുറന്നിട്ട് കൊടുക്കുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കുക. അതിലൂടെ എത്രയെത്ര തോന്നിവാസങ്ങളാണ് നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്, എത്രയെത്ര നജസ്സുകളാണ് നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്. 5 വയസ്സുകാരനായ കുട്ടിയുടെ കണ്ണിൽ വരെ അവൻ വരെ കാണുന്നത് തോന്നിവാസങ്ങളാണ്, വൃത്തികേടുകളാണ്. എന്നാലും അവരുടെ രക്ഷിതാവ് എന്റെ മോൻ അതിലേക്കൊന്നും പോകില്ല. സഹോദരങ്ങളെ, മൊബൈലിൽ നിയന്ത്രണം വേണം, ടെലിവിഷനിൽ നിയന്ത്രണം വേണം. തോന്നിവാസങ്ങൾ തുറക്കാൻ സാധ്യതയുള്ള വഴികൾ പൂർണ്ണമായി അടക്കണം. റസൂലുള്ള പറഞ്ഞ ഒരു വാക്ക് എല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ. അവിടുന്ന് പറഞ്ഞു, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ചില ആളുകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്, നിങ്ങൾക്ക് കീഴിൽ ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതിനുള്ള ഉത്തരം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിതാക്കന്മാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കളെ, ആരാകട്ടെ, സമൂഹത്തിലെ നേതാക്കന്മാരെ ആരാകട്ടെ, ആർക്കും സമാധാനത്തോടുകൂടി മരിച്ചു പോകാം. അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ തയ്യാറാക്കി വെച്ചവരാണ് നിങ്ങളെങ്കിൽ സമാധാനത്തോടുകൂടി ജീവിക്കാം, സമാധാനത്തോടുകൂടി മരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുകയും അവരുടെ നന്മകളും ശ്രേഷ്ഠതകളും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان ربنا تقبل منا انك انت السميع العليم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم